2022 ഒക്ടോബർ 9 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും. നമ്പർ പരിധിക്ക് പുറത്താണ്. കഥ എഴുതിയത് കുസുമം ആർ പുന്നപ്ര, വായിക്കുന്നത് BS രാജേഷ്. ദുഃഖപരിവസായി ആയ ഒരു നോവൽ എഴുതാതിരിക്കുവാൻ മനഃപൂർവ്വം ശ്രമിക്കാറുള്ള അവളുടെ എഴുത്താണിയിൽ നിന്നും അത് കുടഞ്ഞിടുമ്പോൾ മനസ്സിൽ വിങ്ങിപ്പൊട്ടലിന്റെ കുമിളകൾ കുമിഞ്ഞുകൂടി. എന്നാണ് ആദ്യമായി ആ മിസ് കാൾ അവളെ തേടിയെത്തിയതെന്ന് ഇന്നും അവൾക്ക് കൃത്യമായി ഓർമ്മയില്ല. എന്നോ ഒരു ദിവസം മൊബൈൽ മെമ്മറിയിൽ പതിച്ചിടാത്ത ഒരു നമ്പർ മിസ് കാളായി അവരുടെ മൊബൈൽ സ്ക്രീനിൽ ഒരു കടം കഥ പോലെ അകപ്പെട്ട് കിടന്നു. ആരാണെന്നറിയുവാനുള്ള ആകാംക്ഷയിൽ തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി അവളെ നിരാശപ്പെടുത്തി. നിങ്ങൾ വിളിച്ച നമ്പർ പരിധിക്ക് പുറത്താണ്. പിറ്റെന്നും അതേ നമ്പർ മിസ് കോളായി. എപ്പോഴോ മൊബൈലിൽ സ്ഥാനം പിടിച്ചു കിടക്കുന്നത് കണ്ടു. വീണ്ടും തിരിച്ചു വിളിച്ചു. അതേ മറുപടി തന്നെ ലഭിച്ചു. നിങ്ങൾ വിളിച്ച നമ്പർ പരിധിക്ക് പുറത്താണ്. 3 ദിവസം അടുപ്പിച്ച് മിസ് കോൾ വന്നു. 3-ാമത്തെ ദിവസമാണ് തികച്ചും അപ്രതീക്ഷിതമായി ശബ്ദം കേട്ടത്. നിനക്കായി മാത്രം ഒറ്റ ഒരു റിംഗ് ടോൺ അടിച്ച് കൃത്യമായി ഒരു മിസ് കോളാക്കാൻ കണക്കുകൂട്ടി പണിപ്പെടുവാൻ അങ്ങേ തലക്കിൽ ശ്രമിക്കുന്ന ആ അനോണിമസിനെ കണ്ടുപിടിക്കുവാൻ അന്നു മുതൽ മനസ്സ് വിമ്പി. പിന്നീട് അവളെ കബളിപ്പിക്കുവാൻ എന്ന വണ്ണം എല്ലാ ദിവസവും കൃത്യസമയത്ത് ആ മിസ് കോൾ ഒറ്റ റിംഗ് ടോണിൽ അവളുടെ സ്വസ്ഥത കെടുത്തി. ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ അവളുടെ സ്വീകരണ ബട്ടണിൽ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ ആ നമ്പർ മനസ്സിലെ കൂടാരത്തിനുള്ളിൽ ചങ്ങലക്കിട്ട് നിർത്തി. കുടുംബസുഹൃത്തായ റിജോയും ഫാമിലിയും വല്ലപ്പോഴും വന്നാൽ വീട്ടിൽ ഉത്സവമാണ്. അവന്റെ കുട്ടികളെക്കാൾ ഒരുപാട് വയസ്സിന് പ്രായമുള്ള അവളുടെ കുട്ടികൾ അവൻ വരുമ്പോൾ അവരുടെ കൂടെ കുട്ടികളെ കളിക്കുകയും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ കൂടെ അടുക്കളയിലെ കരുടെ സ്വത് നോക്കിയും മറ്റും റിജോ കൂടെ നടക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ വിത്തിട്ട് കിളയ്ക്കാതെ പോയ ഒരു അനിയന്റെ സ്നേഹം വിതയ്ക്കുവാൻ ഈ ജന്മത്തിൽ വീണ്ടും ജന്മമെടുത്തതുപോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥനായ അവനോട് മിസ് കാളിന്റെ കാര്യം പറഞ്ഞാലോ എന്ന് പലപ്പോഴും തോന്നി. പിന്നെ ആലോചിച്ചു, നിരുപദ്രവകാരിയായ ആ നമ്പറിൽ നിന്നുള്ള ഒരു മിസ് കോൾ വന്ന് തന്റെ മൊബൈലിൽ തുളഞ്ഞു കയറി അനാഥപ്രേതം പോലെ കിടക്കട്ടെ. അതുകൊണ്ട് വലിയ ശല്യവുമില്ല. എടുക്കുന്നിടം വരെ അടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള വിളിക്കാരെ പോലെ എടുത്തു കഴിഞ്ഞാൽ വീട്ടുവിശേഷവും പൊങ്ങച്ചക്കെട്ടും അഴിച്ചു പറത്തി മനസ്സിനെ മലീമസമാക്കുന്ന മറ്റുള്ള വിളികളെപ്പോലെ അല്ലാതെ അറിയപ്പെടാത്ത ആ ഫോൺ വിളിക്കാരൻ വിളിച്ച് സായുജ്യമടയട്ടെ എന്ന് അടുപ്പിച്ചു വന്ന ആ മിസ് കോളിന്റെ 10-ഡിജിറ്റ് നമ്പർ അവൾക്ക് ഹൃദ്യസ്ഥമായി. പിന്നീട് എപ്പോഴേലും ഒരു ദിവസം അത് വന്നില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത അവൾ അറിയാതെ തന്നെ അവളെ കീഴടക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറെ ദിവസത്തേക്ക് ആ മിസ് കോൾ അവളെ തേടി വരാതിരുന്നത്. എന്നും കാണുന്ന ഒരാളെ കാണാതിരുന്നാലുള്ള മനോവിഷമം പോലെ ആ ദിവസങ്ങളിൽ അവളുടെ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ചു. ജോലി ചെയ്യുവാനുള്ള ഉത്സാഹം പോലും കെടുത്തിക്കളഞ്ഞ അറിയപ്പെടാത്ത അതിന്റെ ഉടമസ്ഥന് എന്തുപറ്റി എന്നറിയാനുള്ള മനോവിധയിലിരുന്നപ്പോൾ പിറ്റേന്ന് അപ്രതീക്ഷിതമായി വീണ്ടും മൊബൈലിൽ ആ കോൾ വന്നു. എടുത്തു. നിനക്കായി മാത്രം. കാൾ കട്ടായി. അന്ന് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടും കിട്ടി. ആളറിയാത്ത, ലിംഗമറിയാത്ത, ശബ്ദമറിയാത്ത അപരിചിത സ്ഥലത്തു നിന്നും അവളെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മിസ് കാളിനോട് അവൾക്കുണ്ടായിരിക്കുന്ന ആ പ്രണയം അവൾ പോലും അത്ഭുതപ്പെട്ടു. റിജോയും കുടുംബവും വല്ലപ്പോഴും വന്നുപോയും മനസ്സിന്റെ പിരിമുറുക്കം കുറച്ചുകൊണ്ടിരുന്നു. അനവസരത്തിൽ പറയാതെ കയറി വന്ന ഒരു കോമാളിയെ പോലെയാണ് തൊട്ടുപുറകെ ആ വാർത്ത വന്നത്. റിജോ ആക്സിഡന്റായി ആശുപത്രിയിലായിരുന്നു. അവൾ ചെല്ലുമ്പോൾ അവന്റെ ഭാര്യ ലിസിയും ബന്ധുക്കളും ICUവിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലിനെ നോക്കി നെടുവീർപ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവളെ കണ്ടതും ലിസി തടയണ പൊട്ടിയ വെള്ളക്കെട്ട് പോലെ വിങ്ങിപ്പൊട്ടി. ലിസിയെ എങ്ങനെ സമാധാനിപ്പിക്കും? തന്നെ സമാധാനിപ്പിക്കുവാൻ ആര് എന്നറിയാതെ ബുദ്ധിവികാസം പ്രാപിക്കാത്ത ഒരു കുട്ടിയെപ്പോലെയാണ് അവളുടെ കൈപിടിച്ച് അടഞ്ഞ വാതിലിലെ ചുമന്ന അക്ഷരങ്ങളെ ഭയപ്പാടോടെ അവൾ നോക്കി നിന്നത്. അല്പം കഴിഞ്ഞ് വാതിൽ തുറന്ന നഴ്സ് പോക്കറ്റിലുണ്ടായിരുന്ന സെൽഫോൺ പുറത്തേക്ക് തന്നു. റിജോയുടെ മൊബൈൽ നേരത്തെ തന്നെ ആരോ ആക്സിഡന്റ് സ്പോട്ടിൽ വെച്ച് ലിസിയുടെ കയ്യിലെത്തിച്ചത് ലിസി അവളെ കാണിച്ചു. ആളുതെറ്റി വന്ന മൊബൈൽ അടഞ്ഞ വാതിലുള്ളിൽ നിന്നും ആരെങ്കിലും വരുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് കരുതി അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിയാതെ അതിലെ കീപാഡിലെ ആദ്യ ഡിജിറ്റിൽ വിരലമർന്നത്. ബാഗിൽ കിടന്ന അവളുടെ മൊബൈൽ ശബ്ദിച്ചു. കാൾ സ്വീകരിച്ചു. ചെവിയോട് ചേർത്തു. നിനക്കായി മാത്രം. ICUവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ റിജോയുടെ ജീവന്റെ തുടുപ്പ് പരിധിക്ക് വെളിയിലായെന്ന വാർത്ത പറയുമ്പോൾ ഒരു കടങ്കഥ പോലെ അവളുടെ കയ്യിൽ ആ സെൽഫോൺ, ഇനി ഒരിക്കലും ലഭിക്കാത്ത മിസ് കോളിന്റെ ഉടമയുടെ, ഒളിച്ചുകളിയിൽ ഒരിക്കൽ പോലും കണ്ടുപിടിക്കപ്പെടാതെ പോയ ആ ഉടമയുടെ മനസ്സിനെ തേടി അവൾ അനന്തതയിലോട്ട് മിഴുന്നട്ട് നിന്നു. ഒരു പ്രഹേളിക പോലെ ആ സിനിമാ ഗാനത്തിന്റെ ബാക്കി ഭാഗം കാതിൽ മുഴങ്ങി. നിനക്കായി മാത്രം തുറക്കാനീ വാതിൽ, കിനാവിന്റെ വെമ്പൽ മറക്കാനീ കൂട്, പറയാതെല്ലാം അറിയും നെഞ്ച്.